إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ യജമാനനും സംരക്ഷകനും സദാ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ പടശതമ്പുരാനെ സൂക്ഷിക്കണമെന്ന്, അവൻ്റെ ആജ്ഞാനിരോധങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ശരിയായ സത്യവിശ്വാസികളായി അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയ നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് മരണപ്പെടാനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും ബോധപൂർവം ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. 1432 വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ 17 ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 300-ലധികം വരുന്ന അനുചരന്മാരെയും കൂട്ടി മദീനക്ക് പുറത്ത് ബദർ എന്ന സ്ഥലത്തേക്ക് ഒരു ശത്രു സൈന്യത്തെ നേരിടാനുള്ള വലിയ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഇസ്ലാമിനെതിരായി സന്നാഹങ്ങളൊരുക്കാനുള്ള ശത്രുവിഭാഗത്തിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തണം എന്ന നിലക്ക് പുറപ്പെടുകയും വഴിയിൽ വച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടി ശക്തമായ ഒരു ശത്രുസൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുകയും രണ്ടാളൊരു സംഘത്തെ സത്യവിശ്വാസികൾക്ക് നേരിടാൻ അവസരം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തപ്പോൾ സ്വാഭാവികമായും ദുർബലരായിരുന്ന ആയുധങ്ങളും ആൾബലവുമില്ലാതിരുന്ന സത്യവിശ്വാസികളിൽ വലിയൊരു വിഭാഗം ഒരു സൈന്യവുമായി ഏറ്റുമുട്ടുന്നതിന് പകരം അവരുടെ കച്ചവട സംഘത്തെ തടസ്സപ്പെടുത്താനുള്ള അവസരം ആഗ്രഹിക്കുകയും എന്നാൽ അള്ളാഹു അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അള്ളാഹു നിശ്ചയിച്ച ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ വലിയ സൈന്യവുമായി മുസ്ലിങ്ങളുടെ കൊച്ചു സംഘത്തെ അഭിമുഖീകരിപ്പിക്കുകയും ചെയ്തു. ആ ദിവസമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ മുന്നോട്ടുള്ള ഗതികൾക്ക് കാരണമായി തീർന്ന ബദർ എന്ന വലിയ യുദ്ധത്തിന്റെ ദിവസം എന്ന് നാം ആ ചരിത്ര ദിനത്തിന്റെ ഒരു ആവർത്തനത്തിലാണ്. ബദറിന്റെ ദിവസത്തിന് അതിന്റെ ആവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് പുണ്യമോ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആചാരങ്ങളോ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അത് വെറുതെ കേട്ട് മറന്നു പോകാനുള്ളതോ ആഘോഷങ്ങൾക്ക് ഒരു നിമിത്തമാക്കി ദുരുപയോഗപ്പെടുത്താനുള്ളതോ അല്ല, മറിച്ച് അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ നിലക്ക് സത്യവിശ്വാസികൾ എന്ന നിലക്ക് ബദർ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെക്കുറിച്ച്
ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ജുമുഅ ഖുതുബയുടെ സമയപരിധിയിൽ നിന്നുകൊണ്ട് ബദറിന്റെ ചരിത്ര പശ്ചാത്തലവും അതിന്റെ വിശദീകരണങ്ങളും ഒന്നും നൽകുക സാധ്യമല്ല, അതിന്റെ ആവശ്യവുമില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മക്കയിലെ പീഡനങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിനു ശേഷമാണ് ബദർ സംഭവിക്കുന്നത്. തങ്ങളുടെ ആദർശം സംരക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പിറന്ന നാടും വീടുമൊക്കെ ഒഴിവാക്കി മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം അവിടെയും ജീവിക്കാൻ അനുവദിക്കുകയില്ല, അവിടെയും സമാധാനപൂർവ്വം മുന്നോട്ടു പോകുവാനും ഇസ്ലാമിക പ്രബോധനത്തിൽ ശ്രദ്ധിക്കുവാനും അവസരമുണ്ടാക്കുകയില്ല എന്ന ശത്രുപക്ഷത്തിന്റെ വളരെ കർക്കശമായ നിലപാടുകൾ നിമിത്തം പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് തിരിച്ചടിക്കുവാനുള്ള അനുവാദം നൽകുന്നത്. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, സൂറത്ത് ഹജ്ജിൽ അള്ളാഹു പറയുകയാണ്, ഏറ്റുമുട്ടപ്പെട്ട അല്ലെങ്കിൽ സമരം ചെയ്യപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തിരിച്ചടിക്കുവാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു, അവർ ആക്രമിക്കപ്പെട്ടവരാണ് എന്ന കാരണത്താൽ. വഇന്നല്ലാഹു അലാ നസ്റിഹിം ലഖദീർ, നിശ്ചയമായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കേൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ ന്യായപ്രകാരമല്ലാതെ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണവർ. അങ്ങനെ അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞ ആ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി വീട് വിട്ട് പോരേണ്ടി വന്ന നാട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് അവർ തുടർന്നും അതിക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകുകയാണ് ബദർ യുദ്ധത്തിന് മുന്നോടിയായിക്കൊണ്ട്. അങ്ങനെയാണ് സത്യവിശ്വാസികൾ അവരുടെ ശത്രുക്കളുമായി ആയുധം എടുത്ത് ഏറ്റുമുട്ടുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു യുദ്ധം, ഈ ഒരു സംഘട്ടനം, ഒരു ഭാഗത്ത് 313 ആളുകൾ അവരുടെ കയ്യിൽ സാധാരണ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ അത് തന്നെ എല്ലാവർക്കും ഇല്ല, അവരുടെ പക്കൽ വാഹനങ്ങളില്ല, അവരുടെ പക്കൽ യാത്രാവിഭവങ്ങളില്ല, അങ്ങനെയുള്ള ദുർബലമായ ഒരു സംഘം ഇസ്ലാമിനെ മുച്ചൂടും നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി സർവ ആയുധസജ്ജരായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്ന 3 ഇരട്ടിയിലധികം വരുന്ന ഒരു സൈന്യത്തെ എതിരിടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. അത്തരം ഒരു സംഘട്ടനത്തിൽ ഭൌതികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ചിന്തിച്ചാൽ എന്തായാലും വലിയ സൈന്യത്തിന്, ആൾബലമുള്ളവർക്ക്, ആയുധബലമുള്ളവർക്ക് ആണ് വിജയമുണ്ടാകേണ്ടത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ചെറിയ സംഘം ആ വലിയ സംഘത്തെ അതിജയിക്കുകയും അവരെ വളരെ ശക്തമായ നിലക്കുള്ള നാശനഷ്ടങ്ങൾ അവർക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്ന അവരിൽ പ്രമുഖരായ അവരുടെ നേതാക്കന്മാർ 24 നേതാക്കന്മാർ ഉൾപ്പെടെ 70 ആളുകൾ അവരിൽ നിന്ന് കൊല്ലപ്പെടുകയും അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളുകൾ അവർ സ്വയരക്ഷാർത്ഥം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സംഗതി, ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ആത്മബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അവരുടെ ആസൂത്രണ പാഠവം കൊണ്ടോ നേടിയെടുത്ത ഒരു വിജയമല്ല, മറിച്ച് അള്ളാഹു സമ്മാനിക്കുന്ന ഒരു വിജയമാണ്. അതാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അള്ളാഹു അവന്റെ ആദർശത്തെയും ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെയും സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭൗതികമായ പ്രകടനങ്ങളിലും പ്രതിഫലനങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നാലും ആത്യന്തികമായി വിജയം സത്യത്തിനായിരിക്കും, സത്യത്തിന്റെ ആളുകൾക്കായിരിക്കും എന്നതിനുള്ള വലിയ ഒരു തെളിവായി നമുക്ക് ഈ ചരിത്ര സംഭവത്തെ കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് ശക്തി പകരാനും മുസ്ലിങ്ങളുടെ സാമൂഹികമായ ഘടനയും അവരുടെ രാഷ്ട്രമെന്ന നിലക്കുള്ള സുരക്ഷിതത്വവും ഒക്കെ വർദ്ധിപ്പിക്കുവാനുമൊക്കെ അടിസ്ഥാന കാരണമായി തീർന്ന ഒരു സംഭവം കൂടിയാണ് ബദർ എന്ന് നമുക്കറിയാം. അപ്പൊ അള്ളാഹു സഹായിക്കുമെന്നത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. വഅന്നല്ലാഹു അലാ നസ്റിഹിം ലഖദീർ, നിശ്ചയമായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവരാണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് അൻഫാലിൽ നമുക്ക് കാണാം, വലഖദ് നസറകും അല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലത്തും. ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച വചനത്തിൽ അല്ലാഹു പറയുന്നത് വലഖദ് നസറകും അല്ലാഹു ബിബദരിൻ, നിശ്ചയമായും നാം നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ലതുൻ, നിങ്ങൾ വളരെ ദുർബലരായിരുന്ന ഒരു സന്ദർഭത്തിൽ, അങ്ങനെ ദുർബലരായിരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളെ സഹായിച്ചവനാണ് അല്ലാഹു എന്ന കാര്യം ഉഹുദിലേക്ക് പുറപ്പെട്ടു പോകുന്ന സത്യവിശ്വാസികളെ, അവരിൽ നിന്ന് വലിയൊരു വിഭാഗം മുനാഫിക്കുകൾ രംഗം ഒഴിഞ്ഞുകൊണ്ട് അവരെ മാനസികമായി ദുർബലപ്പെടുത്താൻ ശ്രമിച്ച ഘട്ടത്തിൽ അല്ലാഹു അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ബദറിൽ നാം നിങ്ങളെ സഹായിച്ചവനാണ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായിരിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരമുഖത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് അല്ലാഹു ബദറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉഹുദിലേക്കുള്ള പടപ്പുറപ്പാടിന്റെ സമയത്ത് സത്യവിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 123-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സൂറത്ത് അൻഫാലിൽ അല്ലാഹു ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, അല്ലാഹു ബദറിൽ സത്യവിശ്വാസികളെ സഹായിച്ചത് മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ്, അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായി ഭൗതികമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ് എന്ന സംഗതികളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ, അപ്പോൾ അത്യാവശ്യം ആസൂത്രണ പാഠവും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രത്യേകമായ ചില തന്ത്രപ്രയോഗങ്ങൾ നടത്തിയാൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇനി മലക്കുകളാണ് സത്യവിശ്വാസികളെ വിജയിപ്പിച്ചത് എന്നും മനസ്സിലാക്കേണ്ടതില്ല, മറിച്ച് സഹായം അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്, അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് സഹായം. അല്ലാഹു അതിന് വ്യത്യസ്തമായ ഉപാധികൾ ഉപയോഗപ്പെടുത്തുക എന്നത് അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, നിശ്ചയമായും സഹായം പ്രതാപവാനായ യുക്തിജ്ഞനായ അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ അല്ല ഉണ്ടാവുക എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു സഹായിക്കുമെന്ന് മാത്രമല്ല, സഹായിക്കുന്നവനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ബദറിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സത്യവിശ്വാസികളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ബദറിൽ മാത്രമുള്ള ഒരു സംഭവമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദർശ ചരിത്രത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം അവരിൽ വന്ന പ്രവാചകന്മാരോടവർ ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാഹു ത്വാലൂത്തിനെ അവരുടെ രാജാവായി നിശ്ചയിച്ചു. ത്വാലൂത്ത് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി ബനൂ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടി പടപ്പുറപ്പാട് നടത്തി. എന്നാൽ അവർക്കൊരു പരീക്ഷണം ഉണ്ടായിരുന്നു, വഴിയിലൊരു നദി കടക്കാനുണ്ട്. അവിടെ എത്തിയപ്പോ ത്വാലൂത്ത് പറഞ്ഞു, ഈ നദിയിൽ നിന്ന് ആരും വെള്ളം കോരി കുടിക്കുവാൻ പാടില്ല, അത്യാവശ്യം ഒരു കുമ്പിളൊഴികെ, അതിലധികം ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ അവർ അക്രമകാരികളിൽപ്പെട്ടവരായിരിക്കും. എന്നാൽ അതിൽ സത്യവിശ്വാസികളായ വളരെ ചെറിയ പക്ഷം ഒരാളുകളല്ലാതെ മറ്റെല്ലാവരും ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ അവർ സൈന്യത്തിൽ നിന്ന് പിന്മാറിപ്പോയി. യഥാർത്ഥ സത്യവിശ്വാസികളെ മാത്രം അല്ലാഹു ത്വാലൂത്തിനോടൊപ്പം ജാലൂത്തിനെ നേരിടാൻ വേണ്ടി സജ്ജീകരിച്ചു. ആ സമയത്ത് സത്യവിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ജാലൂത്തിനെ നേരിടാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എന്നവർ പരിഭവം പ്രകടിപ്പിച്ചപ്പോ, അതേ കൂട്ടത്തിലുള്ള മറ്റു ചില ആളുകൾ, അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ദൃഢമായ ബോധ്യമുള്ള ആളുകൾ പറഞ്ഞു, എത്രയെത്ര ചെറു സംഘങ്ങളാണ്, എത്രയെത്ര വലിയ സംഘങ്ങളെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അതിജയിച്ചിട്ടുള്ളത്, വല്ലാഹു മഅസ്സാബിരീൻ, നിശ്ചയമായും അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമായിരിക്കും എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും, അങ്ങനെ താലൂത്തിന്റെ നേതൃത്വത്തിൽ അവർ ജാലൂത്തിനെ നേരിട്ട് വധിക്കുകയും മുസ്ലിങ്ങൾക്ക് വിജയം വരിക്കുകയും ചെയ്ത സംഭവം സൂറത്ത് ബഖറയിൽ അല്ലാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ അതിജയിക്കുക എന്നത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം നടന്നു വരുന്ന ഒരു നടപടിക്രമമാണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു ചില കാര്യങ്ങൾ സത്യവിശ്വാസികളിൽ നിന്ന്, നിങ്ങൾ ക്ഷമയുള്ളവരാകണമെന്ന് പറഞ്ഞു, നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന് പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകണമെന്ന് പറഞ്ഞു, എന്നാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. അപ്പൊ സത്യവിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നത് അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി, അത് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭൗതികമായ നമ്മുടെ കഴിവുകൾ ശേഷികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുത്തു നിൽക്കുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ, അല്ലാഹുവിന് നന്ദിയുള്ളവരായിരിക്കുവാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ബദറ് നമ്മളോട് പറയുന്ന മറ്റൊരു സന്ദേശം അതാണ്. ബദറിനെ കുറിച്ച് ഓർക്കുമ്പോ, ബദറിൽ അല്ലാഹുവിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്ത മഹാന്മാരായ ബദർ ശുഹദാക്കളെ കുറിച്ച് ഓർക്കുമ്പോ, അവർ നമ്മുടെ പൂർവ്വകാല അഹ്ലാമികളായ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ അതോടൊപ്പം ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക ആദരം ഏറ്റുവാങ്ങി സ്വർഗത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അവരെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണത്തിൽ നിന്ന് കേവലം ചില വൈകാരികമായ ആവേശം ഉൾക്കൊള്ളുകയും എന്നിട്ട് ഇസ്ലാമിന്റെ അജയ്യത ഘോഷിക്കുകയും മറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തിനും അതിന്റെ സംസ്കാരത്തിനും അതിന്റെ നടപടിക്രമങ്ങൾക്കും സ്വന്തം ജീവിതത്തിൽ എവിടെയും സ്ഥാനം നൽകാതിരിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ തീവ്രവാദപരമായ ആ അത്യാവേശത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബദറിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളുവാനില്ല. ബദർ അവരോടൊന്നും പറയുന്നില്ല, മറിച്ച് ബദർ സംസാരിക്കുന്നത് സത്യവിശ്വാസികളോടാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറുള്ള ആളുകളോടാണ് എന്ന് സമൂഹത്തെ പല ആളുകളും ബദറും ഉഹുദും ഒക്കെ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കാറുള്ളത് അള്ളാഹുവിന് വേണ്ടി മരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യവുമായാണ്. അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സൌഭാഗ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് സത്യവിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ട കാര്യം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ് ബദറിൽ അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ടത്. അപ്പൊ സത്യവിശ്വാസികളായ നമ്മൾ ആ ബദറിന് മുമ്പ് ആ ബദറിൽ അള്ളാഹുവിന് വേണ്ടി അടരാടിയ ആ സ്വഹാബാക്കൾ എപ്രകാരം ജീവിച്ചു, അവർ എപ്രകാരം തങ്ങളുടെ ആദർശത്തെ കാത്തു സൂക്ഷിച്ചു, എപ്രകാരം അതിന്റെ സംസ്കാരം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി, എപ്രകാരം അത് മുഖേനയുള്ള അള്ളാഹുവുമായുള്ള ബന്ധം അവർ വളർത്തിയെടുത്തു എന്നൊക്കെ പരിശോധിക്കുവാനും അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവരുടെ മാതൃക പിൻപറ്റുവാനും കൂടി തയ്യാറാകേണ്ടതുണ്ട്. ബദറിൽ അള്ളാഹു മലക്കുകൾ ഇറക്കി സഹായിച്ചു എന്ന് പറഞ്ഞു. ബദറിൽ മലക്കുകൾ ഇറങ്ങി സത്യവിശ്വാസികൾ ആ മനുഷ്യർ യുദ്ധം ചെയ്യുന്നത് പോലെ യുദ്ധം ചെയ്യുകയാണോ ചെയ്തത്, അതോ അവർ മറ്റു നിലക്കുമാണോ മറ്റു വല്ല നിലക്കുമാണോ ഇസ്ലാമിക സൈന്യത്തെ ശക്തിപ്പെടുത്തിയത്, അതല്ല ആ മലക്കുകൾ അള്ളാഹു ഇറക്കുമെന്നത് കേവലം ഒരു വാഗ്ദാനം മാത്രമായിരുന്നോ എന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ആളുകളും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതേക്കുറിച്ച് ഖുർആനിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായ ചില സൂചനകൾ ലഭിക്കും. സൂറത്ത് അൻഫാലിന്റെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇദ് തസ്അയിസൂന റബ്ബകും ഫസ്തജാബ ലകും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളും അള്ളാഹുവിനോട് സഹായം തേടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ ഉദ്ധരിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം തന്നു, അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക, നിശ്ചയമായും 1000 മലക്കുകളെ നിങ്ങൾക്ക് വേണ്ടി നാം ഇറക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം സത്യമായി പുലർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം. എന്നാൽ 3000 മലക്കുകൾ അയച്ചു തരാമത് നിങ്ങൾക്ക് മതിയാകുമോ, അതല്ല നിങ്ങൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടയാളം വെക്കപ്പെട്ട 5000 മലക്കുകളെ ഇറക്കി തന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ സൂറത്ത് ആലു ഇബ്രാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ പ്രത്യേകമായ സന്ദർഭത്തിലുള്ള അവർക്കുള്ള വാഗ്ദാനങ്ങളായിരുന്നു. അതിൽ 3000 മലക്കുകൾ ഇറങ്ങി എന്നത് സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ 5000 മലക്കുകൾ ഇറങ്ങുക എന്നത് ശത്രുപക്ഷത്തെ സഹായിക്കാൻ ഒരു ഉപസൈന്യം വന്നെത്തുന്നു എന്ന വാർത്ത കേട്ട് സത്യവിശ്വാസികൾക്ക് പരിഭ്രമമുണ്ടായ സന്ദർഭത്തിലാണ്. പക്ഷെ ആ ശത്രുസൈന്യം വന്നെത്തുകയുണ്ടായില്ല. അതുകൊണ്ട് അല്ലാഹു ആ 2-ാമത് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ചുള്ള 5000 മലക്കുകളെ ഇറക്കിയിട്ടുമില്ല എന്നാണ് ഖുർആൻ തഫ്സീറുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന വിഷയത്തിൽ കൃത്യമായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വന്നു, ഫഖാല എന്നിട്ട് ചോദിച്ചു, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് എപ്രകാരമാണ് കണക്കാക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, ഞങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിങ്ങളായി അവരെ ഞങ്ങൾ കണക്കാക്കുന്നു. ഔ കലിമത്തു നഹ്വ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് ഹദീസിൽ കാണുന്നു. ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, കദാലിക മൻ ഷഹിദ ബദറം മിനൽ മലായിക, അപ്രകാരം തന്നെയാണ് മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത ആളുകളെ ഞങ്ങളും കണക്കാക്കുന്നത്, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായി അവരെ കണക്കാക്കുന്നുവെന്ന്. അപ്പൊ മലക്കുകൾ ബദറിൽ സന്നിഹിതരായിട്ടുണ്ട് എന്ന് സ്വഹീഹായ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിൽ നിന്ന് തർക്കമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ബദറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബദർ ഉണ്ടായത്, ആര് തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്, ഇന്ന് പലപ്പോഴും ഇസ്ലാം മുസ്ലിം സമുദായത്തിന്റെ വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ പ്രയാസങ്ങൾ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ആളുകളെ കായികമായി സായുധമായി നേരിടുവാനുള്ള പ്രേരണ ചെലുത്താൻ വേണ്ടി ഇസ്ലാമിക ചരിത്രത്തിലെ ഇത്തരം മഹത്തായ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി മലയാളി സമൂഹത്തിൽ നിലവിലുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട സംഗതി സാമുദായികമായ വിനോദത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഭൌതികമായ എന്തെങ്കിലും വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആദർശത്തിന്റെ പേരിലാണ് അവർ പക്ഷം തിരിഞ്ഞത്, ആദർശത്തിന്റെ പേരിലാണ് അവർ ഏറ്റുമുട്ടിയത് എന്ന് മാത്രമല്ല നമുക്കവിടെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുക. രണ്ടു ഭാഗത്തും അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണ്, അള്ളാഹുവ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ബദറിലേക്ക് വരുമ്പോ അബൂജഹൽ എന്ന അവരുടെ സൈന്യാധിപൻ കഅബയിൽ ചെന്നുകൊണ്ട് അള്ളാഹുവോട് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ രണ്ടു സംഘങ്ങളിൽ നിന്ന് സത്യത്തിന്റെ സംഘത്തെ നീ വിജയിപ്പിക്കണമേ എന്നാണ്, അള്ളാഹുവോടാണ് പ്രാർത്ഥന. പക്ഷേ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിന് വന്ന അബൂജഹലും സൈന്യവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുവാനും അള്ളാഹുവോട് മാത്രം സഹായം തേടുവാനുമുള്ള ആ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നാടുവിടേണ്ടി വന്ന അതിനുവേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനോടൊപ്പം മറ്റു പലരോടും പ്രാർത്ഥിക്കുന്നവരും മറുഭാഗത്ത് അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടുന്നത്. അവിടെ അള്ളാഹു സഹായിക്കുന്നത് പിന്തുണക്കുന്നത് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ആശംസക്കും അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരായിത്തീരുന്നത് അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുന്ന അള്ളാഹുവിനെ മാത്രം ഇലാഹായി കാണുന്ന സത്യവിശ്വാസികളാണ്. ഇതാണ് ബദറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. അള്ളാഹു സഹായിച്ചത് വംശീയതയുടെ അടിസ്ഥാനത്തിലല്ല, അള്ളാഹു സഹായിച്ചത് വർഗീയതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അള്ളാഹു സഹായിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആദർശം നമ്മൾ കാത്തുസൂക്ഷിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിന് അള്ളാഹുവിന്റെ ആശംസകൾക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹത്തിന് ഏത് കാലത്തും സത്യവിശ്വാസികൾ അർഹരായി തീരുകയുള്ളൂ എന്ന വളരെ വ്യക്തമായ മഹത്തായ ഒരു പാഠം ബദർ നമുക്ക് നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദ് എന്ന ആദർശത്തിന് വേണ്ടി, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹനവും ക്ഷമയും അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരസജ്ജരാകുകയും ചെയ്യുവാൻ ഈ ചരിത്രത്തിന്റെ അനുസ്മരണം നമുക്ക് ശക്തി പകരേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ان الحمد لله اللهم صل وسلم على محمد وعلى ال محمد اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം. അവന്റെ ആജ്ഞകൾ പാലിക്കുന്ന വിഷയത്തിലും അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിഷയത്തിലും വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം എന്ന് തന്നെയും നിങ്ങളെയും വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പുണ്യങ്ങളുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാൻ മഗ്ഫിറത്തിന്റെയും മർഹമത്തിന്റെയും മാസമാണ്, പ്രത്യേകിച്ചും അതിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം അതിലെ അവസാന 10 ലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ മൊത്തമായി തന്നെ നരകമോചനത്തിന്റെയും പാപമോചനത്തിന്റെയും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും മഹത്തായ അവസരമാണെന്ന് നമുക്കറിയാം. അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ അവസരത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതെ അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നതാണ് ബുദ്ധിമാന്മാരായ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. അവസാന 10 വരുമ്പോൾ അതിനെ ആരാധനകൾക്ക് കഴിയുന്നത്ര മാറ്റിവെക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അപ്രകാരമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വിശ്വാസികളുടെ മാതാവെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നിമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്റു ശദ്ദ മിസ്റഹു വ അഹ്യാ ലൈലഹു വ ഐഖല അഹ്ലഹു. അവസാന പത്തെത്തി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരവസ്ത്രം ഉടുമുണ്ട് മുറുക്കി ഉടുക്കും, അതുപോലെ തന്നെ രാവുകളെ സജീവമാക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും. എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ച് ആ വിഷയത്തിൽ വളരെ കൂടുതൽ ഉത്സാഹിക്കുന്ന ഒരു സമീപനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ടായിരുന്നു. ശബ്ദം ഇസറ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരുങ്ങി പുറപ്പെടുക, മുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് നമ്മുടെ ഭാഷയിലും ഒരു ശൈലിയുണ്ട്. ഒരു കാര്യത്തിന് എല്ലാ നിലക്കുള്ള എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് നിറവേറ്റണമെന്ന നിലക്കുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി ഒരുങ്ങി പുറപ്പെടുന്നതിനാണ് അങ്ങനെ പറയുക. അപ്പൊ ആ നിലക്ക് അവസാനത്തെ ഈ 10 ദിവസങ്ങൾ പരമാവധി പുണ്യം സമ്പാദിക്കാൻ, പരമാവധി ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും വേണ്ടി പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള ഒരു മനസ്സും അതിനുള്ള മുന്നൊരുക്കവും നമുക്കുണ്ടാകണം. അതിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യം അഹ്യാ ലൈലഹു, രാവുകളെ സജീവമാക്കി എന്നതാണ്. ഇന്ന് നമ്മൾ രാവു സജീവമാക്കാറുണ്ട് പലപ്പോഴും. റമദാൻ അതിന്റെ അവസാന സമയത്തേക്ക് അടുക്കുമ്പോൾ ആഘോഷത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ തന്നെ ഭാഗമായി റമദാനിന്റെ അവസാന രാത്രികളെ കേവലം അനാവശ്യമായ സംഗതികൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്ത നമ്മുടെ സമുദായത്തിലെ പല ആളുകളിലും കാണാൻ സാധിക്കാറുണ്ട്. അവർ ഏറ്റവും വലിയ നഷ്ടക്കാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നാം സ്വയം ഉറക്കൊഴിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിനും അപ്പുറം അഹ്ലഹു, അവിടുന്ന് അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അപ്പോ ഭാര്യമാരെ, മക്കളെ, വീട്ടിലുള്ള ആളുകളെ ഒക്കെ ആരാധനകൾക്ക് പ്രേരിപ്പിക്കാൻ, അതിൽ മുഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കൂടി സത്യവിശ്വാസികളായ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അത്ര പുണ്യകരമായി ആ ദിവസങ്ങൾ മാറാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റമദാനിൽ നമ്മളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതിന്റെ ഒരു കാരണമായി അള്ളാഹു ചൂണ്ടിക്കാണിച്ച വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന ദിവസം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി, അത് ഈ അവസാന 10ലാണ് ഉള്ളത്. ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10ൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് പറയുമ്പോൾ ഒരു 82 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മുഴുവൻ ആയുസ്സും ആരാധനകളിൽ മുഴുകുകയാണെങ്കിൽ അയാൾക്ക് എത്രമാത്രം പുണ്യം നേടിയെടുക്കാൻ സാധിക്കുമോ അത്രയും പുണ്യം ഒരു രാത്രി കൊണ്ട് നേടാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ ആ ദിവസം ഏതാണെന്ന് കൃത്യമായി നമുക്ക് നിർണയിച്ചു തന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഹദീസുകളിൽ പല നിലക്കുള്ള സൂചനകൾ കാണാം. അവസാനത്തെ 9 ബാക്കിയുള്ളപ്പോ, അവസാനത്തെ 7 ബാക്കിയുള്ളപ്പോ, അവസാനത്തെ 5 ബാക്കിയുള്ളപ്പോ എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന ദിവസമാണെന്ന് കൃത്യമായി നിർണിതമായി പറയാവുന്ന തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ആ ദിവസം വ്യത്യസ്തമായ വർഷങ്ങളിൽ മാറി മാറി വന്നേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുപോലെ അവസാന 10ലെ എല്ലാ ഒറ്റയായ രാവുകളിലും അതിനെ പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നതാണ് സത്യവിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ആ നിലക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പും അതിനുള്ള പരിശ്രമങ്ങളും നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഓഫിറ മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. റമദാനിനെ കുറിച്ച് പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പ്രത്യേകമായി തന്നെ അന്ന് ആരെങ്കിലും രാത്രി നിന്ന് നമസ്കരിച്ചാൽ അത് മുഖേന അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ദിവസം എനിക്ക് വന്നെത്തിയാൽ, അത് ഇന്ന ദിവസമാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ, എന്നോട് നീ മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ്. അപ്പൊ അവസാനത്തിൽ റമദാനിൽ എല്ലാ സന്ദർഭങ്ങളിലും അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമാക്കുക. അതുപോലെ തന്നെ ഇഹ്തികാഫ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ളതാണ്. അവസാനത്തെ 10 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഭജനം ഇരിക്കാറായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫുൽ അശ്റുൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാ ثم اعتكف ازواجه من بعده. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹു മരിപ്പിക്കുന്നതുവരെയും എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസങ്ങളിൽ പള്ളിയിൽ ഇഹ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഇഹ്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുക. അത് ജുമാ നടക്കുന്ന ഒരു പള്ളിയിൽ ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. ജുമാ നടക്കുന്ന ഒരു പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക എന്ന നിയ്യത്തോടുകൂടി ഒഴിഞ്ഞിരിക്കുന്നതിനാണ് ഇഹ്തികാഫ് എന്ന് പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 ദിവസം ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ മരണശേഷവും അവിടുത്തെ പത്നിമാരപ്രകാരം ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇഹ്തികാഫ് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. നമ്മെ മറ്റ് ലൗകികമായ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ മറ്റ് കെട്ടുപാടുകളിൽ നിന്നൊക്കെ നാം സ്വയം ഉൾവലിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ദുആകളിൽ മുഴുകാൻ, ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ, അങ്ങനെ പള്ളിയിൽ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പള്ളിയുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ദൈനംദിനമായ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാം, മരണത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പുറത്തു പോകാം. ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മാതൃകയായി ലഭിച്ചിട്ടുള്ള, അല്ലാത്ത നമ്മുടെ സാധാരണ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാത്ത രീതിയിൽ പള്ളിയിൽ ഇരിക്കുക. അപ്പൊ കഴിയുന്ന ആളുകൾ അവർക്ക് 10 ദിവസം ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, ഇനി ഇല്ല, നമുക്ക് എത്രയാണോ സാധിക്കുക അത്ര സമയം, അത്ര ദിവസം ഇഹ്തികാഫിന്റെ നിയ്യത്തോടുകൂടി നമ്മൾ ഇരുന്നാൽ അത്രയും ദിവസങ്ങൾക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. 10 ദിവസം പൂർത്തിയാക്കണം എന്ന നിർബന്ധം അതിന്റെ ഷർത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും പുണ്യം. എന്നാൽ കഴിയുന്ന ദിവസങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് അത്തരത്തിൽ ഇഹ്തികാഫ് നിർവഹിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സദഖകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ പൊതുവേ ഉദാഹരണമാണ്, റമദാനിൽ പ്രത്യേകിച്ചും ഉദാഹരണമാണ് എന്ന് മാത്രമല്ല, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാഠം നോക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ട്. അവസാനത്തെ റമദാനിൽ അങ്ങനെ 2 പ്രാവശ്യം വന്നു. അപ്പൊ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുക, അത് മുഴുവനായി പാരായണം ചെയ്യുക, അത് പാഠം നോക്കുക, അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഖുർആൻ അവതരണമാണ് റമദാനിന്റെ പശ്ചാത്തലം. അതുകൊണ്ട് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കുകയും അത് ഓതുകയും പഠിച്ച ഭാഗങ്ങൾ ഓർമ്മ പുതുക്കുകയും ഒക്കെ ചെയ്യാറുള്ള സന്ദർഭങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ പലരും ആഴ്ചയിൽ ഒരു പ്രാവശ്യം, 3 ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്നിങ്ങനെയൊക്കെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിലും അധികം 1 ദിവസത്തിൽ 2 തവണ വരെ മഹാന്മാരായ ചില ഇമാമുകൾ അപ്രകാരം ഖുർആൻ പാരായണം ചെയ്ത് തീർത്തതായി രേഖകളിൽ കാണുന്നു. അപ്പോ 3 ദിവസത്തിൽ കുറഞ്ഞ രീതിയിൽ ഖുർആൻ ഖത്മ തീർക്കാൻ ഉപയോഗിക്കരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമുണ്ട്. എന്നാൽ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നതിന് വിരോധമില്ല എന്നാണ് അത്തരം മാതൃകകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കപ്പെടാറുള്ളത്. അത്രയൊന്നും നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ ഈ റമദാനിൽ ഇനിയും ഖുർആൻ അതിന്റെ തർത്തീബ് അനുസരിച്ച് ഓതി തീർക്കാനുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇനിയുള്ള സമയങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അള്ളാഹുവുമായും അള്ളാഹുവിന്റെ കലാമുമായും അടുക്കുവാനും ബന്ധം വർദ്ധിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുകയും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും ഈ റമദാൻ മുഖേന, അതിലെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും മറ്റ് പുണ്യകർമ്മങ്ങളും മുഖേന നീ മായ്ച്ച് ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭൗതിക ലോകത്തും പാരിസ്ഥിതിക ലോകത്തും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ മാഫിറത്തും റഹ്മത്തും നൽകണമേ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ ദീർഘായുസ്സും നിന്നനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖും നൽകാൻ ഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് നീ അനുഗ്രഹവും സമാധാനവും പോഷിപ്പിച്ച് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ادخلنا الجنة برحمتك يا ارحم الراحمين. وصلى الله على المرسلين والحمد لله رب العالمين.